ഡോക്ടർ സജിമോൻ ജോർജ്, കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങൾക്ക് എത്രത്തോളം യോജിച്ചതാണ്? എല്ലാ കേരളീയ ഭക്ഷണവും ഇവിടെ കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതാണോ?
ദിജു, ആയുർവേദം ഒരു ചികിത്സാ ശാസ്ത്രം എന്നതിനേക്കാൾ ഒരു ഒരു ജീവിത ചൈതന്യമാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്ന രീതിയിലാണ് ആയുർവേദം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. നമ്മൾ ശീലിക്കുന്ന ഭക്ഷണക്രമം നമ്മുടെ ശരീരപ്രകൃതിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കും നമ്മളായിരിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥയ്ക്കും ഋതുക്കൾക്കും അനുസൃതമായിരിക്കണം എന്നാണ് ആയുർവേദം ശാസ്ത്രം നിഷ്കർഷിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളിലും നമുക്ക് കഴിക്കാൻ പറ്റും. അത് എങ്ങനെ കഴിക്കുന്നു എന്നതാണ് പ്രധാനം. വളരെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ആഹാര സാധനമാണ് അരി ആഹാരം. നമ്മുടെ മെയിൻ ഒരു ആഹാരമാണ്. അതിന് പല വകഭേദങ്ങളുണ്ട്. ചോറായിട്ട് കഴിക്കാറുണ്ട്, കഞ്ഞിയായിട്ട് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വകഭേദങ്ങളാണ് അവലും മലരും. ഇപ്പൊ വിന്റർ സീസൺ തുടങ്ങുകയാണ്. വിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേമന്ത, ശിശിരം ഹേമന്ത സീസണുകളിൽ അവലായിട്ട് കഴിക്കുകയാണ് അരി ആഹാരം കഴിക്കുന്നത് ഏറ്റവും ഉചിതം. ഹേമന്ത ശിശിരകാലങ്ങളെ വിന്റർ ആൻഡ് ഓട്ടം എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ വസന്തകാലത്ത് സ്പ്രിംഗ് സീസണിൽ ചോറായിട്ടോ കഞ്ഞിയായിട്ടോ കഴിക്കുകയാണ് കൂടുതൽ ഉചിതം. ഇനി ഗ്രീഷ്മം, സമ്മറിൽ അഭികാമ്യമായ രൂപഭേദം മലരാണ്, സ്മോക്ഡ് റൈസ്. അത് ഏറ്റവും ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കണമെന്നാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത് സമ്മറിൽ. മറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ സമ്മറിൽ കൂടുതൽ ഉപയോഗിക്കാവുന്ന ബസ്മതി റൈസ്, ഡ്രൈഡ് ചപ്പാത്തി, ബനാന, മുന്തിരി, ഉഴുന്ന് കുറച്ച് ചേർത്തുണ്ടാക്കുന്ന അരിയാഹാരങ്ങൾ, അതായത് ഇഡലി, പുട്ട്, ഉണക്കക്കപ്പ, ചുക്കുവെള്ളം, ചീരവെള്ളം. ഡ്രിങ്ക്സ് ആയിട്ട് ചുക്കുവെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാലാവസ്ഥയിലും ഏത് ശരീരപ്രകൃതിക്കും ഏത് ദേശത്തും ചുക്കുവെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുക്കില്ലാത്ത കഷായമില്ലാന്ന് തന്നെ ഒരു ചൊല്ലു തന്നെയുണ്ട്. അത് ഏത് പ്രായത്തിലും ഏത് ദേശത്തിലും ഡൈജസ്റ്റീവ് പവർ കൂട്ടാനായിട്ട് ചുക്കുവെള്ളം നമ്മൾ കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ശിശിരകാലത്ത് ഓട്ടം, അതിന് കയ്പുള്ള ആഹാരങ്ങളാണ് കൂടുതൽ പഥ്യം. ഇപ്പൊ വെജിറ്റബിൾസിന്റെ കാര്യം എടുക്കുകയാണെ പാവയ്ക്ക, പടവലങ്ങ, വെണ്ണ മാറ്റിയ മോര്, കഞ്ഞി, പിന്നെ മധുരമായിട്ട് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പായസങ്ങൾ വെച്ച് കഴിക്കുന്ന അരിപ്പായസം, പയർ പായസം, ഇതൊക്കെ ഈ ഓട്ടം സീസണിൽ വളരെ യോജ്യമായ ഭക്ഷണ സാധനങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കേരളീയ ഭക്ഷണ വിഭവങ്ങൾ നമുക്ക് എവിടെയും കഴിക്കാം, പക്ഷേ കേരളത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ കഴിക്കരുത്. നമ്മൾ ഏത് സ്ഥലത്തായിരിക്കുന്നു ആ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ അത് കഴിക്കാൻ പറ്റും.
ഡോക്ടർ, ഇപ്പൊ എന്തായാലും തണുപ്പ് കാലം വരികയാണല്ലോ, തണുപ്പ് കാലത്ത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
തണുപ്പ് കാലത്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈവൻ ഹെൽത്തി ഫുഡ് ആണെങ്കിൽ പോലും റോ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണമല്ലോ. റോ വെജിറ്റബിൾസ് ആണെങ്കിലും അതുപോലെ തന്നെ കോൾഡ് വാട്ടർ, റെഫ്രിജറേറ്റഡ് ആൻഡ് ഫ്രോസൺ തിങ്സ് അതൊക്കെ കഴിയുന്ന ഒഴിവാക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ഇത് പ്രകാരം ഒരു വാദത്തിന് ആധിക്യമുള്ള ഒരു കാലമാണ്. അതുപോലെ തന്നെ രസങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആറ് രസങ്ങളാണ്, മധുരം, അമ്ലം, ലവണം, തിക്തം, ഊഷണം, കഷായം, ആറ് രസങ്ങളാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലും അല്ലാതെങ്കിൽ ഹെർബ്സിലും എല്ലാം ഉള്ളത്. അതിൽ കയ്പും ചവർപ്പും ഉള്ള ഭക്ഷണ സാധനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നൈറ്റ് ഷെയ്ഡ് ഗ്രോയിങ് തിങ്സ്, അത് ടൊമാറ്റോ, പൊട്ടറ്റോ, പംകിൻ, എഗ് പ്ലാന്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെജിറ്റബിൾസിൽ കഴിയുന്നതും ഒഴിവാക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ മീറ്റൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ റെഡ് മീറ്റ് ഒക്കെ കഴിയുന്നതും വിന്ററിൽ ഒഴിവാക്കുക. കഴിക്കുകയാണെങ്കിൽ തന്നെ സൂപ്പായിട്ട് കഴിക്കുക, അതും ഇളയ മൃഗങ്ങളുടെ മീറ്റ് സൂപ്പായിട്ട് കഴിക്കാൻ പറയുന്നത്. അതേസമയം വിന്ററിൽ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മധുരരസം, അമ്ലരസം, ലവണരസപ്രധാനമായ സാധനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം നമ്മൾ കേരളത്തിലെ ഭക്ഷണ സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ പുഴുക്കലരി, ബ്രൗൺ റൈസ് കഴിക്കാൻ ഏറ്റവും പറ്റിയ കാലാവസ്ഥ തണുപ്പ് കാലം, വിന്റർ സീസണാണ്. അതുകൊണ്ടുള്ള പല വിഭവങ്ങൾ, ദോശ, ഉഴുന്ന് ഒത്തിരി കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ദോശ. അതുപോലെ മെഴുക്ക് പുരട്ടികൾ, മെഴുക്ക് പുരട്ടി അല്പം എണ്ണയൊക്കെ ചേർത്ത് വെച്ച് നമുക്കിത് ഉണ്ടാക്കാം. പിന്നെ നെയ്യ് ചേർത്തുണ്ടാക്കിയ ചപ്പാത്തി, നെയ്യ് നമ്മൾ പുരട്ടിയിട്ട് ഉണ്ടാക്കില്ല ചപ്പാത്തി. അതുപോലെ നട്ട്സ്, തണുപ്പ് കാലത്ത് ഭക്ഷണം കുക്ക് ചെയ്ത് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞത്, അതും ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫോംസിൽ കഴിക്കാമെങ്കിൽ, അതായത് സൂപ്പ് പോലെ. ഇപ്പം വെജിറ്റബിൾസിന്റെ കാര്യം എടുക്കണേ ലെൻറ്റിൽ സൂപ്പ്, വെജിറ്റബിൾ ബ്രാത്ത്, അതുപോലെ തന്നെ ഈവൻ മീറ്റിന്റെ ആണെങ്കിൽ പോലും യങ് ആനിമൽസിന്റെ സൂപ്പ് ആയിട്ട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇപ്പം ഡയറി പ്രോഡക്ട്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫെർമെന്റഡ് ഫോം ആണ് കൂടുതൽ അഭികാമ്യം. ഫെർമെന്റഡ് ഫോം എന്ന് പറഞ്ഞാൽ ചീസ്, ബട്ടർ മിൽക്ക്, മോര്, അതുപോലെ തന്നെ ചൂടുവെള്ളം എപ്പോഴും എപ്പോഴും സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൈജസ്റ്റീവ് ഫംഗ്ഷനെ കൂട്ടാൻ വളരെ ഉപകരിക്കും. പിന്നെ സ്പൈസസ്, നോർമൽ സ്പൈസസ്, ചില്ലി, മസ്റ്റാർഡ്, കടുക്, ബ്ലാക്ക് പെപ്പർ ഇൻ മോഡറേഷൻ, പിന്നെ മറ്റ് ടെമറിക്ക് മഞ്ഞള്, സിനമൺ, കാഡമം, ഇതെല്ലാം വളരെ നല്ലതാണ് ഈ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ.
കേരളീയ ഭക്ഷണ വിഭവങ്ങൾ ഓസ്ട്രേലിയയിൽ എത്രമാത്രം അനുയോജ്യമാണ് എന്നതിനെക്കുറിച്ച് ആയുർവേദ ഡോക്ടർ സജിമോൻ ജോർജുമായി നടത്തുന്ന അഭിമുഖമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത്. ഒരു കാര്യമുള്ളത്, ഫ്രോസൺ ഭക്ഷണ പദാർത്ഥങ്ങൾ കേരളീയർ ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് പച്ചക്കറി, തേങ്ങ, അതുപോലെ തന്നെ പാചകം ചെയ്ത പല സാധനങ്ങളെല്ലാം ഫ്രോസണായി കൊണ്ടുവന്ന് പിന്നീട് കഴിക്കാറുണ്ട്. ഇത് ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണ്?
ആയുർവേദം ഫ്രോസൺ ഫുഡിനെ കഴിക്കുന്നതിനെ ഒരിക്കലും അംഗീകരിക്കുന്നത്, എന്നുവെച്ചാൽ അതൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനമേ അല്ല. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് അതിന് പറയുന്നത്. എന്നുവെച്ച് കഴിഞ്ഞാൽ ഫ്രീസ് ചെയ്ത ഭക്ഷണങ്ങൾക്ക് അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. സാധാരണ ഒരു റോ ഓർ കുക്ഡ് ഫുഡിന് അതിൻ്റെതായ ഒരു ടേസ്റ്റ്, ഓർഡർ, കളറ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. ഭക്ഷണം ഫ്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. വേറൊരു കാരണം, ഈ ഫ്രോസൺ ഫുഡ് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന് ഉണ്ടാകുന്ന ആ ശീതവീര്യം കൊണ്ട് നമ്മുടെ ദഹനശക്തിക്ക് കുറവ് വരികയാണ് ചെയ്യുന്നത്. അതിനും കാരണം ഞാൻ പറഞ്ഞത്, ഈ വാതദോഷത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ശീതവീര്യം, കൂളിംഗ് ഇഫക്റ്റ്. അപ്പം അതുകൊണ്ട് ഈ ഡൈജസ്റ്റീവ് പവർ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും, ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, നമുക്ക് വിശപ്പ് കുറയും. ദഹനം കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇങ്ങനെ മുഴുവൻ ദഹിക്കാതെ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്ത് ടോക്സിൻസ് ഫോം ചെയ്യും. ആമ എന്നാണ് അതിന്റെ സാൻസ്ക്രിറ്റ് ടേം നമ്മൾ ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഫോം ചെയ്യും. അത് നമ്മളിങ്ങനെ കീപ്പ് ഓൺ ഡൂയിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ദഹന ശക്തി കുറയുന്നത് പോലെ തന്നെ നമുക്ക് ഗ്രാജുവലി നമുക്ക് ഒരു ക്ഷീണം അനുഭവപ്പെടും. ഈവൻ നമുക്കാണെങ്കിൽ ഫ്രോസൺ തിങ് നമ്മൾ തലേദിവസം കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അല്പം ക്ഷീണം തോന്നും. അത് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ശീലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ലേസിനെസ് അത് കൂട്ടും.
പക്ഷേ ഫ്രോസൺ ഫുഡ് തന്നെ മൈക്രോവേവ് ഉപയോഗിച്ച് ചൂടാക്കിയാണ് കഴിക്കുന്നത്. മൈക്രോവേവ് ഉപയോഗിച്ച് ചൂടാക്കുന്നതുകൊണ്ട് കേരളീയ ഭക്ഷണ വിഭവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ?
അഗൈൻ, ഈ മൈക്രോവേവ് ചെയ്യുന്ന ഭക്ഷണം, അതും ആയുർവേദം അതിനെതിരാണ്. കഴിഞ്ഞാൽ മൈക്രോവേവിൽ നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുക നമ്മൾ പറയുന്നതേ ഉള്ളൂ, പക്ഷെ അത് കുക്ക് ചെയ്യുന്നില്ല, ഹീറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ അകത്തെ വാട്ടർ കണ്ടന്റ് അങ്ങ് ഒഴിവാക്കുന്നതേ ഉള്ളൂ. സാധാരണ നമ്മുടെ മനുഷ്യ ശരീരം എന്നതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും പ്രപഞ്ചത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം പഞ്ചഭൂതാത്മകം എന്ന് പറയുന്നത് എല്ലാത്തിലും 5 elements, പൃഥ്വി, തേജോ, വായുവാകാശം, അതായത് എർത്ത്, വാട്ടർ, ഫയർ, എയർ ആൻഡ് ഈതർ, ഇതെല്ലാം എല്ലാത്തിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ മൈക്രോവേവിൽ വെച്ച് സാധനം ഹീറ്റപ്പ് ചെയ്യുമ്പോൾ, അത് കുക്ക് ചെയ്യല്ല പാകം ചെയ്യുകയല്ല ചെയ്യുന്നത്, ഹീറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ ഇതിന്റെ ഈ പഞ്ചഭൂതാത്മകത്വം അതിന് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ മൈക്രോവേവ് വേറൊരു കാര്യം എന്തെങ്കിലും ഉപയോഗിക്കുക, നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യാനും മൈക്രോവേവ് ഉപയോഗിക്കാറുണ്ട്. അത് അത്ര തന്നെ അപകടകരമല്ല. എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഫ്രോസൺ ചെയ്ത സാധനം ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നാച്ചുറലായിട്ട് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ അഭികാമ്യം, റാദർ ദാൻ യൂസിങ് മൈക്രോവേവ് ഇറ്റ്സെൽഫ്. പിന്നെ ഇനി ഇൻ കേസ് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കാരണം മൈക്രോവേവ് നമ്മുടെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഈ സാധനം ചൂടാക്കാതിരിക്കുക. രണ്ടു മൂന്ന് കാരണങ്ങളാണുള്ളത്. ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ ഹീറ്റും ഇതെല്ലാം കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്ക്, എസ്പെഷ്യലി ഇത് ഹാപ്പൻ വെൻ നമ്മൾ ഫാറ്റ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ ഫാറ്റും ഹൈ ഹീറ്റും പ്ലാസ്റ്റിക്കും കൂടെ ഒന്നിച്ച് ഇതിന്റെ ടോക്സിൻസ് റിലീസ് ചെയ്ത് അത് പഴക്കത്തിൽ നമ്മൾ കീപ്പ് ഓൺ, ഇഫ് യു ആർ കീപ്പ് ഓൺ യൂസിങ് ഇറ്റ്, ഇറ്റ് മേ ലീഡ് ടു വെരി സിവിയർ കണ്ടീഷൻസ്.
ആയുർവേദ രീതിയിലുള്ള ഭക്ഷണവും ജീവിത രീതിയും എല്ലാം ഇവിടെ ഓസ്ട്രേലിയയിൽ എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റും?
അത് പ്രായോഗികമാക്കാൻ പറ്റും എന്നെന്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നു. വളരെ കമ്മിറ്റ്മെന്റ് ആവശ്യപ്പെടുന്ന, ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചികിത്സാ ശാസ്ത്രമാണ്. ആ കമ്മിറ്റ്മെന്റ് എടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, ഓസ്ട്രേലിയയിൽ നല്ല ഏത് ജീവിത സാഹചര്യങ്ങളും ആയുർവേദം വളരെ പ്രായോഗികമാണ്.
നന്ദി ഡോക്ടർ സജിമോൻ ജോർജ്.
താങ്ക് യു ബിജു.